The editorial. രണ്ടായിരത്തി 2024 ഫെബ്രുവരി 15 വ്യാഴം 1199 ആണ്ട് കുംഭം 2 ദീപികയുടെ എഡിറ്റോറിയൽ. നികുതിക്കുള്ള നീതിയെങ്കിലും വ്യാപാരികൾക്ക് കൊടുക്കണം. കർഷകരുടെയും ചെറുകിട ഇടത്തരം വ്യാപാരികളുടെയും സാമ്പത്തിക തകർച്ചയിൽ പ്രതിഫലിക്കുന്നത് സർക്കാർ നയങ്ങളുടെ വൈകല്യങ്ങൾ മാത്രമല്ല ജനവിരുദ്ധതയുമാണ്. കാരണം ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഈ വിഭാഗങ്ങളിൽപ്പെട്ടവരാണ്. അവരുടെ ഉന്നതിക്ക് വേണ്ടി നിയമങ്ങൾ മാറ്റിയെഴുതാനായില്ലെങ്കിൽ രാജ്യ പുരോഗതിയിൽ നിന്ന് മഹാഭൂരിപക്ഷം സാധാരണക്കാരെ ഒഴിവാക്കുകയാണെന്ന് കരുതേണ്ടി വരും. കർഷകരെ പോലെ ചെറുകിട ഇടത്തരം വ്യാപാരികൾക്കും അതിജീവനത്തിനായി നിരന്തരം സമരത്തിലേർപ്പെടേണ്ടി വന്നിരിക്കുകയാണ്. അതിന്റെ തുടർച്ചയായിരുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തിയ വ്യാപാര സംരക്ഷണ യാത്ര. സർക്കാർ ജോലിക്കും മാനുകൂല്യങ്ങൾക്കും കാത്തിരിക്കാതെ സ്വയം തൊഴിൽ കണ്ടെത്തുന്ന വ്യാപാരികൾ സർക്കാരിന്റെ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളെ അത്രയും എളുപ്പമാക്കുകയും തൊഴിലില്ലായ്മ ഒരു പരിധിവരെ പരിഹരിക്കുകയും ചെയ്യുകയാണ്. അതോർത്തെങ്കിലും അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് ഈ മേഖലയിൽ തുടരാനുള്ള അവസരമുണ്ടാക്കണം. മാലിന്യ നിർമ്മാർജ്ജനം, GST, ഓൺലൈൻ വ്യാപാരത്തിന്റെ കടന്നുകയറ്റം, കെട്ടിട നികുതി, ലൈസൻസ് ഫീസ്, ബാങ്കുകളുടെ അമിത ചാർജുകൾ, റോഡ് വികസനം തുടങ്ങിയവ സംബന്ധിച്ച 29 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വ്യാപാരികൾ പ്രതിഷേധിച്ചത്. വൻകിട കുത്തക മാളുകളും ഓൺലൈൻ വ്യാപാരവും ചെറുകിട ഇടത്തരം വ്യാപാരത്തിന് വലിയ ആഘാതമായിരിക്കുകയാണ്. സംസ്ഥാനത്തെ പണം ഇതര സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കും ഒഴുകുകയാണ്. നമ്മുടെ വ്യാപാരികൾക്ക് പണം കിട്ടിയാൽ അതിലേറെയും ഇവിടെ തന്നെ ചെലവഴിക്കപ്പെടുകയും സംസ്ഥാനത്തിന്റെ സാമ്പത്തികാവസ്ഥയ്ക്ക് സഹായകമാവുകയും ചെയ്യും. മാളുകൾ നഗരങ്ങളിൽ മാത്രമല്ല ഉൾനാടുകളിലേക്കും കടന്നെത്തി പ്രാദേശിക വ്യാപാരങ്ങളെ തകർത്ത് ഗ്രാമീണ സമ്പദ്ഘടനയിൽ പരിക്കേൽപ്പിക്കുകയാണ്. നമ്മുടെ പരമ്പരാഗത കച്ചവടക്കാർ അനുഭവിക്കുന്ന ഇത്തരം പ്രതിസന്ധികൾ പലതും സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ല എന്നുള്ളതാണ് വാസ്തവം. ഓൺലൈൻ വ്യാപാരം ഉൾപ്പെടെ പലതും ഇനിയൊട്ട് തടയാനാവില്ലെങ്കിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താവുന്നതാണ്. 2014 ഓൺലൈൻ വ്യാപാരം 1% താഴെയായിരുന്നെങ്കിൽ ഇപ്പോഴത് 16% മുകളിലായി. ഇനിയുള്ള കാലം അത് വർദ്ധിക്കുകയുള്ളൂ. മാളുകളുടെയും ഓൺലൈൻ വ്യാപാരത്തിന്റെയും വളർച്ച പരമ്പരാഗത വ്യാപാരത്തിന്റെ തകർച്ചയാണെന്ന തിരിച്ചറിവോടെ സർക്കാരുകൾ നയങ്ങൾ രൂപീകരിച്ചില്ലെങ്കിൽ ലക്ഷക്കണക്കിന് വ്യാപാരികളും തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും വഴിയാധാരമാകും. കോവിഡ് കാലത്തെ ലോക്ഡൌണിന്റെ ഫലമായി ഉണ്ടായ സാമ്പത്തിക പരാധീനതകൾ ഇപ്പോഴും തീർന്നിട്ടില്ല. ബാങ്കുകൾ നൽകുന്ന വായ്പയുടെ ഉയർന്ന പലിശ നിരക്കും സർവീസ് ചാർജുകളും കച്ചവടക്കാരെ വലയ്ക്കുന്നുണ്ട്. അതിസമ്പന്നരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് പരിഹാരമുണ്ടാക്കുന്ന സർക്കാരുകളും വൻ വായ്പകൾ എഴുതിത്തള്ളുന്ന ബാങ്കുകളുമൊക്കെ ചെറുകിട സംരംഭകരെ തിരിഞ്ഞു നോക്കുന്നില്ല. ഈടില്ലാത്ത വായ്പകൾ നൽകുന്നതിൽ റിസർവ് ബാങ്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ പരസ്പര ജാമ്യത്തിൽ വ്യാപാരികൾക്ക് ലഭ്യമായിരുന്ന ചെറു വായ്പകളും ഇല്ലാതായി. പലിശ സബ്സിഡിയുള്ള വായ്പകൾ വ്യാപാരികൾക്കും നൽകണമെന്ന ആവശ്യം ഏറെ നാളായി അവർ ഉന്നയിക്കുന്നതാണ്. കാർഷിക മേഖലയുടെ തകർച്ചയും കർഷകരുടെ വാങ്ങൽ ശേഷി കുറഞ്ഞതും കച്ചവടത്തെ ബാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം പരസ്പര ബന്ധിതമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പരിഹാരങ്ങളാണ് സർക്കാർ ആലോചിക്കേണ്ടത്. മറ്റൊരു വരുമാനവും ഇല്ലാത്തവരും സാമ്പത്തിക ബാധ്യതകളും വായ്പകളും മൂലം കച്ചവടം ഉപേക്ഷിച്ചു പോകാൻ കഴിയാത്തവരുമാണ് കട അടച്ചു പൂട്ടാത്തവരിൽ ഏറെയും. വ്യാപാരി സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കാമെന്ന് സർക്കാർ സമ്മതിച്ചത് സ്വാഗതാർഹമാണ്. പക്ഷേ നിയോഗവും പഠനവും പരിഹാരവും സമയബന്ധിതമല്ലെങ്കിൽ താൽക്കാലിക രക്ഷപ്പെടൽ എന്നതിനപ്പുറം ഒരു കാര്യവുമില്ല. വ്യാപാരികളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ അതിനായൊരു വകുപ്പ് വേണമെന്ന ന്യായമായ ആവശ്യം നടപ്പാക്കാൻ വൈകരുത്. ഒരു ദിവസം കടയടച്ചപ്പോൾ ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുന്നു. ഒരു ദിവസത്തെ വരുമാനം പോലും പല കച്ചവടക്കാർക്കും ഒഴിവാക്കാനാവാത്തതാണെങ്കിലും അതിന് മുതിരുന്നത് ഗതികേട് കൊണ്ടാണ്. അടിസ്ഥാന ആവശ്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വീണ്ടും ഒരു കടയടപ്പിന് സർക്കാർ വഴിയൊരുക്കരുത്. അവർ സർക്കാരിന് നൽകുന്ന നികുതിക്കുള്ള നീതിയെങ്കിലും ഉറപ്പാക്കണം. The editorial.